ദൈവനാമം മഹത്വപ്പെടട്ടെ. നാം വിളിക്കപ്പെടുന്നത് പൂർണ്ണത പ്രാപിക്കുവാനാണ്. ഏതൊന്നിനും ഒരാരംഭവും വളർച്ചയുടെ പടികളും പൂർണ്ണതയുമുണ്ട്. പൂർണ്ണതയിലെത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വചനത്തിൽ കൂടി ലഭ്യമാകുന്ന മുന്നറിയിപ്പുകൾ നാം അവഗണിക്കുവാൻ പാടില്ല. മാനസാന്തരപ്പെട്ടവരിൽ നിന്ന് വളർച്ചയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വളർച്ച പ്രാപിക്കാതെ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നിത്യനരകത്തിന് യോഗ്യരാകുമെന്ന് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വചനത്തിലെ ന്യായവിധിയുടെ അറിയിപ്പിനെപ്പറ്റി കേൾക്കുവാൻ bible study.co.in ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. യിരമ്യ പ്രവചനം 43:12. ദ ബുക്ക് ഓഫ് യിരമ്യ chapter 43:12. ഒരാട്ടിടയൻ തൻ്റെ പുതപ്പ് പുതയ്ക്കും പോലെ അവൻ മിസ്രയീം ദേശത്തെ പുതയ്ക്കും. ലിസൺ ഗോഡ്സ് വാണിംഗ്. മുന്നറിയിപ്പുകൾ അംഗീകരിക്കുക. മുന്നറിയിപ്പുകൾ അംഗീകരിക്കുന്നു എന്ന് ഭാവിച്ച് തിരസ്കരിക്കുന്നവരാണ് ജനസമൂഹത്തിൽ ഭൂരിപക്ഷവും. അനുസരണഭാവം മനോഭാവം നഷ്ടപ്പെടുത്തുന്നവർ ദൈവിക ന്യായവിധിയുടെ ഇരകളാകും. ഒരിക്കൽ കടപ്പുറത്തു കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ മുൻപേ പോകുന്ന ഒരു ബാലിനെ ശ്രദ്ധിച്ചു. തിരമാല കരയ്ക്കടുപ്പിച്ച നക്ഷത്ര മത്സ്യങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി അവയെ വീണ്ടും കടലിലേക്ക് ആ ബാലൻ വലിച്ചെറിഞ്ഞു. കുഞ്ഞെ, വൃഥാശ്രമമല്ലേ നീ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച മനുഷ്യനോട് ബാലൻ മറുപടി പറഞ്ഞത്, ശരിയായിരിക്കാം, മത്സ്യങ്ങളെല്ലാം രക്ഷപ്പെടില്ലായിരിക്കാം, എന്നാൽ ഒന്നെങ്കിലും രക്ഷപ്പെട്ടാൽ എനിക്ക് സന്തോഷമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുത്തിയില്ലേ? അതിനാൽ പോയി അനേകരെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് രക്ഷിക്കുക എന്ന ബാലൻ്റെ വാക്കുകൾ കേട്ട മനുഷ്യൻ പുതിയ തീരുമാനത്തോടെ അവിടം വിട്ടു. രക്ഷപ്പെടുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പലരും രക്ഷയുടെ മാർഗം കേട്ട് ഉപേക്ഷിച്ച് കളയുന്നവരാണ്. അവർ ഇപ്പോഴും ലോകത്തിൻ്റെ അഥവാ മിസ്രയീമിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷയ്ക്കായുള്ള മുന്നറിയിപ്പ് അവഗണിച്ച വ്യക്തിക്ക് ഉദാഹരണമാണ് ലോത്തും കുടുംബവും. 19:12 രക്ഷപ്പെടാനുള്ള ആദ്യ നിർദ്ദേശം ലോത്തിന് ലഭിച്ചു. വീണ്ടും സമയം താമസിച്ചപ്പോൾ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി വേഗം പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് അറിയിച്ചു. ഓടാൻ ആവശ്യപ്പെട്ടിട്ടും ഓടാതെ അവിടെ നിന്ന ആ കുടുംബം സമീപ പട്ടണത്തിലേക്ക് ഓടുവാൻ അനുവദിക്കാനായി ആവശ്യപ്പെട്ടു. അവൻ കണ്ടെത്തിയതാണ് ആ സമീപ പട്ടണം. പുറകോട്ട് നോക്കാതെ ഓടുക എന്ന നിർദ്ദേശവും അവർ അംഗീകരിച്ചില്ല. പുറകോട്ട് നോക്കിയവർക്ക് പറ്റിയ പരാജയം അതിഭീകരമായിരുന്നു. പുറകോട്ട് നോക്കാതെ ഓടിയെങ്കിലും ദൈവം പറഞ്ഞ പട്ടണത്തിലേക്കല്ലാഞ്ഞത് കൊണ്ട് ആ കുടുംബം ഇന്നും ശാപത്തിൻ്റെ നിഴലിലത്രേ. ന്യായവിധി വന്നു. കുടുംബാംഗങ്ങൾ ശാപപാത്രരായി തീർന്നു. രക്ഷയുടെ മാർഗം യഹോവയോട് ചോദിച്ചറിയുവാൻ അറിഞ്ഞ ശേഷം തങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യവുമായി യിരമ്യാവിനെ അവർ ദൈവസന്നിധിയിലേക്ക് അയച്ചു. മറുപടിയുമായി വന്നെത്തിയ പ്രവാചകനോട് ചുമതല ഏൽപ്പിച്ചവർ തന്നെ പ്രവാചകന്റെ വാക്കുകൾ തിരസ്കരിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. യിരെമ്യാ പ്രവചനം 42 അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം. മിസ്രയീമിലേക്ക് പോകുവാൻ നിങ്ങൾ മുഖം തിരിച്ചാൽ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് അവർ അവഗണിച്ചു. യിരെമ്യാ 42:16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേടിക്കേണ്ട, നിങ്ങളെ രക്ഷിപ്പാനും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന വാഗ്ദത്തം യഹോവ നൽകിയത് യിരെമ്യാവ് അറിയിച്ചിട്ടും അവർ അത് കേട്ടതായി ഭാവിച്ചില്ല. യഹോവയുടെ വാക്ക് അനുസരിക്കേണ്ടവർ തന്നെ അനുസരണക്കേട് കാട്ടുക മാത്രമല്ല ചെയ്തത്, യിരെമ്യാവിനെയും കൂടെയുള്ളവരെയും കൂടെ കൂട്ടി യഹോവ പോകരുതെന്ന് പറഞ്ഞ ഇടത്തേക്ക് തന്നെ അവർ പോയി. യിരെമ്യാവ് 43:6-7 വാക്യങ്ങളിൽ അത് കാണാം. കർത്താവിനെ ആത്മാർത്ഥമായി പിൻപറ്റുവാൻ ആഗ്രഹിക്കാതെ സഭയിൽ ആരാധനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് മാരകമായ തെറ്റാണ്. ദൈവകോപവും ശിക്ഷാവിധിയുമാണ് അതുമൂലം നാം ചരതിച്ചു വയ്ക്കുന്നത്. 1 കൊരിന്ത്യർ 11:27 നാം വിശുദ്ധമേശയുള്ള എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഇത് കേൾക്കുന്നതാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. ശരീരത്തെ വിവേചിക്കാതെ പങ്കുകൊള്ളുന്നവൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് 1 കൊരിന്ത്യർ 11:30 വാക്യത്തിൽ കാണാം. യിരെമ്യാവിൻ്റെ ഹിതമില്ലാതെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി എങ്കിലും ദൈവം താൻ വിളിച്ച യിരെമ്യാവിനെ ഉപയോഗിച്ച് ഏത് സ്ഥലത്തും പ്രവചിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് തെളിയിച്ചു. അനുസരണക്കേട് കാട്ടിയവർക്കുള്ള ന്യായവിധി തന്നെ ദൈവം യിരെമ്യാവിനെ കാട്ടിക്കൊടുക്കുന്നു. യിരെമ്യാ പ്രവചനം 46:25 മുതൽ 26 വരെയുള്ള ഭാഗത്ത് യഹോവ അവരെ സന്ദർശിക്കുമെന്ന് കാണുന്നു. പ്രാവചനിക ക്രിയയാണ് 43:8 മുതൽ 11 വരെയുള്ള ഭാഗത്ത് യിരെമ്യാവിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് ന്യായവിധിയുടെ അടുത്ത ചിത്രമാണ്. വലിയ കല്ലുകൾ തഹ്പനേസിൽ ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിടുക എന്നായിരുന്നു ആദ്യത്തെ പ്രവൃത്തി. വലിയ കല്ലുകൾ തഹ്പനേസിൽ ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിടുകയുള്ളതായിരുന്നു ആദ്യത്തെ പ്രവൃത്തി. മിസ്രയീമിനെ ആക്രമിച്ച് കീഴടക്കും എന്നതിൻ്റെ പ്രതീകമായിരുന്നു ഇത്. തഹ്പനേസ് എന്നാൽ എന്ത്? മണ്ണടിഞ്ഞുകൂടിയ നൈൽ നദിയുടെ തീരത്ത് ഭൂഗർഭ ഗവേഷകർ അനേക വലിയ കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ കെട്ടിടങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഫറോസ് പാലസ് എന്നറിയപ്പെട്ടിരുന്നു. ആ കല്ല് പാകിയതിൻ്റെ മുകളിൽ വച്ച രാജസിംഹാസനം ബാബേൽ രാജാവ് വിജയം നേടുകയും ദൈവത്തിൻ്റെ ന്യായവിധി അനുസരണം കെട്ടവരുടെ മേൽ വന്നു എന്നതിൻ്റെയും തെളിവായിരുന്നു. യഹോവയുടെ വാക്ക് കേൾക്കാതെ പോയവരുടെ ന്യായവിധിയും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിന് കൊണ്ടുപോകുന്നതും വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. ആ വേഗത എന്താണെന്ന് താരതമ്യപ്പെടുത്തുന്നതാണ് ആ ഷെപ്പേർഡ് പുട്ടത്ത് ഓൺ ഹിസ് ഗാർമെൻറ്റ്. ഒരു ഇടയൻ തൻ്റെ പുതപ്പ് പുതയ്ക്കുന്ന വേഗത്തിൽ സമയത്തിനുള്ളിൽ വളരെ ആയാസകരമായാണ് നെബുക്കദ്നസർ രാജാവ് ഈ പ്രവൃത്തി ചെയ്തത്. യഹോവയുടെ കോപത്തിൻ്റെ തീ ഇറങ്ങിയാൽ എല്ലാം ഇതുപോലെ വേഗം നടക്കും എന്ന് മറക്കരുത്. സൊദോം ഗൊമോറയുടെ അവസ്ഥ ഓർക്കുക. യഹോവ തീ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പിന്നെ നടക്കുകയില്ല. എല്ലാം ഇതുപോലെ വേഗം നടക്കുമെന്ന് മറക്കരുത്. തരുന്ന വചനാധിഷ്ഠിത മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് തെറ്റുതിരുത്തി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുക. 11 മാസവും നമ്മളിൽ നിന്ന് പിന്നിടുകയാണ്, പിന്നിട്ട് കഴിഞ്ഞു. പുതിയ മാസം തീരാറായി വരുന്നു. 12ാം മാസം നമ്മുടെ അടുക്കൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. തെറ്റുതിരുത്താനുള്ള സമയമായി. തെറ്റുതിരുത്തി പുതുവർഷത്തിലേക്ക് കടക്കുവാനായി ഒരുങ്ങുക. വചനം സ്വീകരിച്ചാൽ ക്രിസ്തു ഉള്ളിൽ വരും. ക്രിസ്തു ഉള്ളിൽ ജനിച്ചാൽ യഹോവയുടെ വാക്കുകൾ കേട്ടനുസരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുമെന്ന് തീരുമാനിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, 2018 അവസാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങൾ മുന്നറിയിപ്പുകളെ വിട്ടുപോയി ജീവിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുന്നതനുസരിച്ച് വളർച്ച പ്രാപിച്ച് പിതാവിൻ്റെ ഹിതപ്രകാരം പുതുവർഷം ആരംഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തെറ്റ് ചെയ്താൽ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ശിക്ഷ വളരെ വേഗത്തിൽ ലഭിക്കുമെന്നുള്ളത് വചനത്തിൽ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം. തെറ്റിതിരുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ തെറ്റിതിരുത്തി ജീവിപ്പാൻ, കുടുംബസ്ഥർ തിരുത്തി ജീവിപ്പാൻ, വിവിധ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ തെറ്റിതിരുത്തി ജീവിപ്പാൻ, എല്ലാ പ്രായത്തിലും സ്ഥലത്തുമുള്ളവരെ കർത്താവെ അവിടുന്ന് അനുവദിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് തെറ്റിതിരുത്തി ദൈവമേൽപ്പിച്ച ജോലി വിശ്വസ്തതയോടെ ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമേ. എല്ലാ മേഖലയിലുമുള്ള ജോലിക്കാരെ ഓർത്ത്, ചെറുതും വലുതുമായ ജോലിക്കാരെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ വലിപ്പമല്ല, ദൈവം തന്നെ ഏൽപ്പിച്ചതെന്ത് അത് വിശ്വസ്തമായി ചെയ്യുവാൻ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ വന്ന അപാകതകളെ ഒന്ന് തിരിഞ്ഞു നോക്കി തിരുത്തുവാൻ, സ്വഭാവത്തിൽ വന്ന വൈകൃതങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി മാറ്റം വരുത്തുവാൻ എല്ലാവർക്കും അവിടുന്ന് കൃപ കൊടുക്കണമേ. അവിടുത്തെ കാര്യത്തിൽ എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ ബന്ധനമഴിച്ച് പാപമാകുന്ന രോഗമാണ് അവരെ വേട്ടയാടുന്നതെങ്കിൽ പാപമോചനത്തിനായി കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ അവരെയും ഒരുക്കണമേ. സകല വിഷയങ്ങളും അപ്പൻ കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.